بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين، أما بعد، فأيها الأخوة، قرآن الله 59 سورة والفجر وليال عشر എന്ന് തുടങ്ങുന്ന സൂറത്താണ് ഇന്ന് നമ്മൾ പഠനം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാഅല്ലാഹ് ഈ സൂറത്ത് മക്കയിൽ അവതരിപ്പിക്കപ്പെട്ടതാണ്. 30 ആയത്തുകളാണ് ഈ സൂറത്തിൽ ഉള്ളത്. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഖാഫിന് ശേഷമുള്ള 50 സൂറത്ത് സൂറത്ത് ഖാഫ്, ഖാഫുൽ ഖുർആനിൽ മജീദ്. അതിനുശേഷമുള്ള ആയത്ത് സൂറത്തുകളൊക്കെ മുഫസ്സലാത്ത് എന്നാണ് അറിയപ്പെടുന്നത്. വളരെ ചെറിയ സൂറത്തുകൾ, പെട്ടെന്ന് ഹിഫ്ളാക്കാൻ പറ്റിയ, നല്ല ഓതാനും കേൾക്കാനുമൊക്കെ കൂടുതൽ ഭംഗിയുള്ള ചെറിയ ചെറിയ ആയത്തുകളുള്ള സൂറത്തുകൾ, അതിൽപ്പെട്ടതാണിത്. ഹിഫ്ളാക്കി നമ്മൾ ആരംഭിക്കേണ്ടത് ചെറിയ ചെറിയ സൂറത്തുകളിൽ നിന്നാണ്. ഇതുപോലെയുള്ള സൂറത്തുകൾ, ചെറിയ സൂറത്തുകളൊക്കെ മദ്രസയിൽ നിന്നും പഠിച്ച് ഹിഫ്ളുള്ള ആളുകൾ ഇതുപോലെ കുറച്ച് വലിപ്പമുള്ള സൂറത്തുകൾ ഹിഫ്ളാക്കി തുടങ്ങുക, അതിന് നന്നായി സമയം ചെലവഴിക്കുക, നമ്മുടെ ജീവിതത്തിൽ പരലോകത്ത് ഉപകാരപ്പെടുന്ന സമയങ്ങളായിരിക്കും അത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ സാഅതിൻ തമുറു ബിഇബ്നി ആദം ലാ യദ്കുറുല്ലാഹു തആല ഫീഹാ ഇല്ലാ തഹസ്സറ അലൈഹാ യൗമൽ ഖിയാമ. ഒരു മനുഷ്യന് ഈ ലോകത്ത് ഒരു നേരവും കടന്നു പോകുന്നില്ല, ആ നേരത്ത് അവൻ അള്ളാഹുവിനെ ഓർക്കാതെ പരലോകത്ത് അവൻ ആ സമയത്ത് ഓർത്ത് ഖേദിച്ചിട്ടല്ലാതെ. മാ മിൻ സാഅതിൻ തമുറു ബിഇബ്നി ആദമ ലാ യദ്കുറുല്ലാഹു തആല ഫീഹാ ഇല്ലാ തഹസ്സറ അലൈഹാ യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ അള്ളാഹുവിനെ ഓർക്കാതെ, ദിക്ർ ചെയ്യാതെ കടന്നുപോയ നേരങ്ങളെ, സമയങ്ങളെ ഓർത്ത് നമ്മൾ ഖേദിക്കുമെന്ന്. അയാൾ സ്വർഗാവകാശിയാണെങ്കിലും കുറച്ചുകൂടി ആമലുകൾ വർദ്ധിപ്പിക്കാം. വലമാക്കൾ പറയാറുണ്ട്, സ്വർഗത്തിലേക്കുള്ള പ്രവേശനം അത് അള്ളാഹുവിന്റെ ഫദ്ല് മാത്രമാണ്, അവന്റെ ഔദാര്യം മാത്രമാണ്, ഒരാളുടെയും മേന്മ കൊണ്ടല്ല അത്, മറിച്ച് അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഒരാളും തന്റെ അമൽ കൊണ്ട് സ്വർഗത്തിൽ കയറുകയില്ല. അപ്പൊ സഹാബത്ത് ചോദിച്ചു, താങ്കളോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനും അത് അങ്ങനെ തന്നെയാണ്. ഇല്ല അയ്യതഗമ്മദനി അല്ലാഹു ബിറഹ്മത്തെ, അല്ലാഹു അവന്റെ റഹ്മത്ത് കൊണ്ട് എന്നെ പൊതിഞ്ഞാലല്ലാതെ. അപ്പോൾ ആമലുകൾ സ്വർഗപ്രവേശത്തിനുള്ള കാരണം മാത്രമാണ്. ഉദ്ഖുലുൽ ജന്നത ബിമാ കുന്തും തഅമലൂൻ, നിങ്ങൾ സ്വർഗത്തിലേക്ക് കടന്നോളൂ, ബിമാ കുന്തും തഅമലൂൻ, നിങ്ങൾ അമൽ ചെയ്തത് കൊണ്ട്. അവിടെ ബി എന്താണ്? ഐവദിന്റെ ബി അല്ല, മറിച്ച് സബബിന്റെ ബി ആണ്. ഐവദ് എന്താണ്? പകരം, ഈ അമലിന് പകരമാണ് സ്വർഗം. അതിനുവേണ്ടി പറഞ്ഞ ബ അല്ല അത്, മറിച്ച് സബബ്, അതൊരു കാരണം മാത്രമാണ്. പ്രവേശനം അള്ളാഹുവിന്റെ ഫദൽ, അവന്റെ റഹ്മത്ത് കൊണ്ട് മാത്രമാണ്. എന്നാൽ സ്വർഗത്തിലെ ദറജകൾ അള്ളാഹുവിന്റെ അതിലനുസരിച്ചിട്ടാണ്. സ്വർഗപ്രവേശനം അള്ളാഹുവിന്റെ ഫദലാണ്, അവന്റെ ഔദാര്യം മാത്രമാണ്. എന്നാൽ സ്വർഗത്തിൽ കടന്ന ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്ന ഓരോ ശ്രേഷ്ഠതകളുണ്ടല്ലോ, പദവികൾ, അത് നീതി അനുസരിച്ച് മാത്രമാണ്, അത് അവരുടെ ദുനിയാവിലെ അമൽ അനുസരിച്ച് മാത്രം, അങ്ങനെ കിട്ടുള്ളൂ. അപ്പോൾ ഖുർആൻ പഠിച്ച ആളുകൾക്ക് അള്ളാഹു അവന്റെ സ്വർഗത്തിൽ ഉന്നതമായ പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്തിൽ അവനോട് പറയും, നിയോദു ഉറത്തിൽ കമാ കുന്ത തുറത്തിലു ഫി ദുനിയ, ഈ ദുനിയാവിൽ ഓതുന്നത് പോലെ സാവധാനം ഓതിക്കോളൂ. فإن منزلتك عند آخر آية تقرأها. നിന്റെ ഭവനം എവിടെയാണ്? സ്വർഗത്തിൽ നിന്റെ താമസം എവിടെയാണ്? നീ ഓതുന്ന അവസാനത്തായത് എവിടെയാണ്? അവിടെ ഓതുന്നേന ഉയർന്നുയർന്നു പോകും. സ്വർഗത്തിൽ 100 ദറജകളുണ്ട്, ഒന്നിന് മുകളിൽ മറ്റൊന്നായി. അതിനേറ്റവും മുകളിലുള്ളതാണ് ജന്നാത്തുൽ ഫിർദൗസ്. ഫഇന്നഹ അഅലൽ ജന്നതി വഔസതുഹ വഫൗഖഹ അർശുർ റഹ്മാൻ. അതാണ് സ്വർഗത്തിൽ ഏറ്റവും സുഖങ്ങളുള്ള ഏറ്റവും ഉന്നതമായ ദറജ. അതിനു മുകളിലാണ് അള്ളാഹുവിന്റെ അർശുള്ളത്. അവിടെ നിന്നാണ് സ്വർഗത്തിൽ അരുവികൾ പൊട്ടിയൊഴുകുന്നത്. അങ്ങനെ അതിന് താഴെയുള്ള പദവികൾ മുകളിലേക്കാണ്. നരകം എങ്ങനെയാണ്? താഴേക്കാണ്. ദർക്കുകളാണ്, ഓരോ ദർക്കുകൾ. താഴേക്ക് പോകും തോറും ശിക്ഷ കൂടി വരും. മഅദല്ലാ ദർക്ക് എന്നാണ് പറയുക. അതാണ് ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ. സ്വർഗത്തിലാണെങ്കിൽ ദറജകളാണ്, പദവികള്, മുകളിലേക്ക് മുകളിലേക്കാണ്. ഖുർആൻ ഹിഫ്ളാക്കിയ ആളുകളോട് അത് ഓതാൻ പറയും. അത് ഓതുന്നതിന് ഉയർന്നുയർന്നുയർന്നു പോകും. എവിടെയാണ് അവസാനിക്കുന്നത്? അവിടെ ആയിരിക്കും. സ്വർഗത്തിൽ ഒരു ദർജയിലുള്ളവർ അടുത്ത തൊട്ടുമുകളിലുള്ള ദർജയിലുള്ളവരെ നോക്കുന്നത് നമ്മളിവിടെ നിന്ന് ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കുന്നത് പോലെയാണ്. അത്രയും മുകളിൽ ഉന്നതമായ പദവികളിൽ, സുഖങ്ങളിൽ, സൗകര്യങ്ങളിലായിരിക്കും അവർ. അവസാനം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന, നരകത്തിൽ കത്തിക്കരിഞ്ഞ് അവസാനം അള്ളാഹു അവന്റെ തൗഹീദ് കൊണ്ട് മാത്രം അവനെ പുറത്തെടുക്കും. നരകത്തിന് പുറത്തുള്ള മാ ഉൽ ഹയാ, അതിൽ മുക്കിയാൽ അവന് വീണ്ടും ശരീരം പഴയതുപോലെ തിരിച്ചു വരും. അങ്ങനെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ച അയാൾക്ക് അള്ളാഹു കൊടുക്കുന്നത് ഫഇന്നലക മാ തമന്നൈത്, നീ ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ അള്ളാഹു അയാൾക്ക് ആഗ്രഹിക്കാൻ ഓർമ്മപ്പെടുത്തി കൊടുക്കും. എന്നിട്ട് പറയും ആശറത്തു അംസാലി ദുനിയ, ദുനിയാവും അതിന്റെ 10 ഇരട്ടി. നോക്കൂ, നിങ്ങൾ ഈ ദുനിയാവ് മുഴുവൻ ഭരിക്കുന്ന ഒരു ഭരണാധികാരിക്ക്, ഒരു രാജാവിന് എന്തുമാത്രം സൗകര്യങ്ങൾ ഉണ്ടാവും. അതിന്റെ 10 ഇരട്ടിയാണ് അവസാനം സ്വർഗത്തിൽ കടക്കുന്ന ആൾക്കുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൗദിഉ സൗത്തിൻ ഫിൽ ജന്ന ഖൈറു മിന ദുനിയ വമാ ഫീഹാ. സ്വർഗത്തിലെ ഒരു ചമ്മട്ടി വെക്കാനുള്ള സ്ഥലം, അതാണ് ദുനിയാവും അതിലുള്ളതെല്ലാത്തിനേക്കാളും അഫ്ദൽ. അതുകൊണ്ട് ഖുർആൻ പഠിക്കാൻ നമ്മൾ ചെലവഴിക്കുന്ന ഓരോ സമയവും, നമ്മൾ പുറത്തുള്ള സമയമാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ക്ലാസ്സിന് വന്നിരിക്കുന്ന സമയമല്ല, അതല്ലാത്ത സമയങ്ങൾ അള്ളാഹുവിന്റെ കിതാബ്, അതിലാണ് തുടങ്ങേണ്ടത്. ഒരു താലിബ് ഇൽം, ഇൽം പഠിക്കുന്ന വിദ്യാർത്ഥി, മതവിജ്ഞാനം പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ, യാതൊരു സംശയവുമില്ല അവൻ തുടങ്ങേണ്ടത് ഏതുകൊണ്ടാണ്? അള്ളാഹുവിന്റെ കിതാബ് കൊണ്ടാണ്. കിതാബുള്ളാഹ്, അതിനേക്കാളും വലിയ ഇൽമു വേറെയില്ല. അത് ഹിഫ്ളാക്കുമ്പോൾ ഇൻഷാ അള്ളാഹ് അതിന്റെ ബറക്കത്തുണ്ടാകും അവന്റെ കൽബിന്, അവന്റെ ഫഹ്മിന്, ബുദ്ധിക്ക് ഒക്കെ. ബാക്കിയുള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ നമ്മുടെ മുൻഗാമികളുടെ രീതിയും അങ്ങനെയായിരുന്നു. ഖുർആനാണ് അവർ പഠിക്കുക. അതിന് കുറച്ച് പ്രായം കടന്നുപോയോ വിഷമിക്കേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് എല്ലാവരും, അവരൊക്കെയും, അവരിൽ കിബാറുകളായ വലിയ വലിയ ആളുകളൊക്കെയും പ്രായം കുറെ ചെന്നിട്ടാണ് പഠിക്കാൻ തുടങ്ങിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നുബുവത്ത് കിട്ടുമ്പോൾ തന്നെ 40 വയസ്സായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 വയസ്സ് മാത്രമാണ് പ്രായം കുറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടുന്നാണ് ഖുർആൻ തുടങ്ങുന്നത് അവതരിക്കാൻ. ഖുർആൻ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനം വരേക്കും അവതരിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ സഹാബത്ത് പഠിക്കുക തന്നെയാണ്, അവരൊക്കെ പഠിച്ചിട്ടുണ്ട്. അവരൊക്കെ ഈ ഉമ്മത്തിന്റെ നേതാക്കന്മാരായി അള്ളാഹു അവരെ നിശ്ചയിച്ചു. അവരാണ് അബർഹാദിഹിൽ ഉമ്മത്തി ഖുലൂബ വാ അമ്മഖുഹ ഇൽമ, ആഴമേറിയ വിജ്ഞാനത്തിന്റെ ആളുകൾ. അതുകൊണ്ട് കുറച്ച് പ്രായം ചെന്നു എന്നതുകൊണ്ട് വിഷമിക്കേണ്ടതില്ല. ഇനി വളരെ ചെറിയ പ്രായത്തിൽ പഠിക്കാൻ തൗഫീഖ് അള്ളാഹു തന്നാൽ അൽഹംദുലില്ലാ, വലിയ ഭാഗ്യമാണത്. എന്നാൽ പ്രായം ചെന്നവർ, ഏയ് നമുക്കൊന്നും അത് നടക്കില്ല, അതൊക്കെ പ്രായം കഴിഞ്ഞുപോയി എന്നൊരിക്കലും വിചാരിക്കരുത്. അവസാനം വരെ പഠിക്കുക, മരണം വരെ പഠിക്കുക. ഇമാം അഹമ്മദ് പറഞ്ഞിട്ടുള്ളതുപോലെ അവസാനം വരെ പഠിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അവൻ പറയുന്നു, വൽ ഫജ്രി വലയാലിൻ ആശിരിൻ വശ്ശഫഈ വൽവത്രി വല്ലൈലി ഇദാ യസ്രി ഹൽ ഫീ ദാലിക ഖസമുൽ ലിദീ ഹിജ്ർ. വൽ ഫജ്ർ, എന്താണ് ഫജറിന്റെ അർത്ഥം? എല്ലാവർക്കും അറിയാം പ്രഭാതം, ഫജർ. ഫജറാണ് സത്യം, ഫജർ തന്നെ സത്യം. വലയാലിൻ ആശ്രിൻ, ലൈലത്തുൻ എന്ന വാക്കിന്റെ ജമ്മാണ് ലയാലി. ലയാലി ലൈലത്ത് എന്താ? രാത്രി. ലയാലി രാത്രികൾ. ആശ്രിൻ അഷറത്ര പത്ത്, ലയാലിൻ ആശ്രി പത്ത് രാത്രികൾ തന്നെ സത്യം. വശഫഈ വൽ വത്രി, ഷഫ ഷഫ എന്നാൽ ഇരട്ട എന്നാണ് അതിന്റെ അർത്ഥം. ഷഫ വത്ർ വിത്ർ തന്നെയാണ്, വത്ർ വിത്രെന്നും ഈ ആയത്തിന് പാരായണമുണ്ട്. ഈ ആയത്തിന് വശഫൈ വൽ വത്ർ എന്ന് മാത്രമല്ല വശഫൈ വൽ വിത്ർ എന്നും പാരായണമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ ഏത് ഹർഫുകളിലാണ് ഖുർആൻ അല്ലാഹു അവതരിപ്പിച്ചിട്ടുള്ളത്. വൽ വിത്ർ എന്നും പാരായണമുണ്ട്. വശഫൈ വൽ വത്ർ അർത്ഥം വിത്ർ. വിത്ർ എല്ലാവർക്കും അറിയാം, ഒറ്റ എന്നാണ് അതിന്റെ അർത്ഥം. ഷഫ ഇരട്ട, ഇരട്ടയും ഒറ്റയും തന്നെ സത്യം. വല്ലൈലി രാത്രി തന്നെ സത്യം. ഇതായസ്രി അത് സഞ്ചരിക്കുമ്പോൾ, രാത്രി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക നിൽക്കുന്നില്ല, പോകുന്നു, പകലും അങ്ങനെ തന്നെയാണ്. ആർക്കും പിടിച്ചു വെക്കാൻ സാധ്യമല്ല. മഗ്രിബ് കഴിഞ്ഞാൽ ഇശയായി, പിന്നെ പാതിരാത്രിയായി, പ്രഭാതമായി, അങ്ങനെ. അല്ലാഹു ചോദിക്കുന്നു, ഹൽ ഫീ ദാലിക ഖസമുൻ ലിദി ഹിജ്റിൻ, ഹൽ ഉണ്ടോ ഇല്ലേ ഉണ്ടോ ആണോ എന്നൊക്കെയാണ് ഹൽ എന്നതിന്റെ അർത്ഥം. അതിന് പര്യായമായ ഖുർആനിൽ ഉപയോഗിക്കുന്ന, അറബിയിൽ ഉപയോഗിക്കാറുള്ളതാണ് അ. ദക്കറുൻ അം ഉൻസ, ആണാണോ പെണ്ണാണോ എന്ന് പറഞ്ഞാൽ ഹൽ ദക്കറുൻ അം ഉൻസ. ഫറാവിനോട് ചോദിച്ചില്ല ആൽ ആന, ഇപ്പോഴാണോ നീ വിശ്വസിച്ചത് എന്ന് ചോദിച്ചതുപോലെ ഹൽ ഫീ ദാലിക, അതിൽ ഉണ്ടോ ഖസമുൻ. ഖസം എന്നാൽ സത്യം ചെയ്യുക എന്നതിനാണ് ഖസം എന്ന് പറയാം. ലാ ഉഖസിമു, ഞാൻ സത്യം ചെയ്യുന്നു. ഖസം മറ്റുള്ള ഭാഷകളിലൊക്കെ ഉപയോഗിക്കാറുള്ള വളരെ അറിയപ്പെട്ടൊരു വാക്കാണ് ഖസം. ഖസം ചെയ്യുക എന്നാൽ സത്യം ചെയ്യും. ഹൽ ഫീ ദാലിക, അതിലുണ്ടോ ഖസം സത്യം ചെയ്യൽ എന്ന് പറഞ്ഞാൽ മതിയായ സത്യം ചെയ്യൽ. കേൾക്കുന്ന ഒരാൾക്ക് അതിനെ കൊണ്ട് അള്ളാഹു സത്യം ചെയ്തു പറഞ്ഞാൽ അവന് തൃപ്തിയാകുന്ന സത്യം ചെയ്യലുണ്ടോ? ഹൽ ഫീ ദാലിക ഖസമുൻ ലിദീ ഹിജ്ർ. ഇത് കഴിഞ്ഞ സൂറത്ത് പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞതാണ്, യതീമൻ ദാ മഖറബ, മഖറബ യതീമൻ ദാ മഖറബ, കുടുംബബന്ധമുള്ള യതീം, ഒരു കാര്യം ഉള്ളത് എന്ന് പറയാനാണ് ദാ ദീ ദു എന്ന് ഉപയോഗിക്കുന്നത്. ദു മാൽ എന്ന് പറഞ്ഞാൽ പണമുള്ള ആൾ. ഇവിടെ ദു ഹിജ്ർ, അത് ലാമ വന്നതുകൊണ്ട് ദീ ആയി, ലിദി ഹിജ്ർ. ഹിജ്ർ എന്നാൽ അഖിൽ എന്നാണ് അർത്ഥം, ബുദ്ധിയുള്ള. ബുദ്ധിയുള്ള ഒരാൾക്ക് മതിയായ സത്യം ചെയ്യലില്ലേ ഈ പറഞ്ഞതിലൊക്കെ എന്നാണ് ചോദിക്കുന്നത്. ഹൽ ഫീ ദാലിക, ഇതിലില്ലേ ഖസമുൻ, ഒരു സത്യം ചെയ്യൽ, മതിയായ സത്യം ചെയ്യൽ. ലിദി ഹിജ്ർ, ഐദി അഖിൽ, ബുദ്ധിയുള്ള ഒരാൾക്ക്. ഹിജ്റിന്റെ യഥാർത്ഥ അർത്ഥം തടയുക എന്നൊക്കെയാണ്. ഒരു വസ്തുവിനെ തടസ്സമായി നിൽക്കുക, ഹിജ്റം മഹ്ജൂറ എന്നൊക്കെ ഖുർആനിൽ അല്ലാഹു പ്രയോഗിച്ചിട്ടുണ്ട്. അഖിലിന് അങ്ങനെ പേര് വരാനുള്ള ഒരു കാരണം, അഖിലുള്ള ഒരാളെ അഖിൽ തടയും, അവന് അപകടമുണ്ടാകുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ. അഖിലില്ലാത്ത ഒരാളാണ് എനിക്ക് എന്താ അഖിലില്ലെന്ന് ചോദിക്കൂലെ ഇങ്ങനൊക്കെ ചെയ്യാൻ. അപ്പൊ അഖിലുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുകയില്ല. അപകടം വരുത്തുന്ന ബുദ്ധിമോശം വന്നാൽ എന്താകും? അപകടം വരുത്തുന്ന കാര്യങ്ങൾക്ക് ചൊല്ലും. അതുകൊണ്ട് തടയുക എന്ന അർത്ഥമുള്ള ഹിജർ എന്ന വാക്ക് ഏതിനു വന്നു? അഖിലിന് വന്നു. അതുപോലെയാണ് നോക്ക് ഖംർ. ഖംർ എന്താണ്? കള്ളെന്നാണ് അതിന്റെ അർത്ഥം, മദ്യം. നോക്ക് നിങ്ങൾ, സ്ത്രീകൾ അവർ തലയ്ക്ക് തലയിലിടുന്ന തട്ടത്തിന് ഖിമാർ എന്ന് പറയും അറബിൽ. ഖുർആനിൽ തന്നെ അള്ളാഹു ഉപയോഗിച്ചതാണ് അവർ താഴ്ത്തിയിട്ടുള്ളത്തെ. ഖിമാറിന്റെ ജമാണ് ഖുമുർ, അവരുടെ തലയിലിടുന്ന തട്ടം. അല ജുയുബിഹിൻ, അവരുടെ ജൈബ്. ജൈബ് എന്താ? ഇവിടുത്തെ കീഴക്ക് ജൈബ് എന്ന് വെച്ചിട്ടില്ലേ, മാലിടങ്ങൾക്ക് താഴെ താഴ്ത്തിയിട്ടുകൊള്ളട്ടെ തലയിലുള്ള തട്ടം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ സ്ത്രീകൾ, നമ്മുടെ അക്കന്മാരെ, പങ്ങന്മാരെ, ഭാര്യമാരെ, മക്കളൊക്കെ പഠിപ്പിക്കേണ്ട കാര്യമാണ്. കാരണം തലയിലിടുന്ന തട്ടം അത് താഴെ കെട്ടണം, അത് ചുമലിൽ അവസാനിക്കാൻ പാടില്ല, അവിടെ ചുറ്റിയിടാൻ പാടില്ല. കൈകൾ വേറെ കാലുകൾ വേറെ, ഇതൊന്നും ജിൽബാബല്ല. ചില സഹോദരങ്ങളുടെ വിചാരം പല ആളുകളും അറിയാനിട്ടായിരിക്കും, നല്ല ധീരുള്ള ആളുകൾ വരെ അങ്ങനെ നടക്കുന്നത് കാണാറുണ്ട് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള വിഷയങ്ങളിലൊക്കെ ദീൻ മുറുകെ പിടിക്കുന്ന ആളുകൾ വരെ അവരുടെ സ്ത്രീകൾ അങ്ങനെ നടക്കുന്നത് കാണാറുണ്ട്, ചിലപ്പോൾ അറിയാനിട്ടായിരിക്കും. അതായത് സഹോദരിമാരും സഹോദരിമാരുടെ ഔലിയാവും പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ട് കൈകൾ രണ്ട് കാലുകൾ ഇതൊന്നും വേറെ വേറെ ആയി കാണുന്നത് ഒരിക്കലും ഹിജാബല്ല. വേറെ വേറെ ആയി കാണുമെന്ന് പറഞ്ഞാൽ ഒന്നിടാതെ കാണുക എന്നല്ലതിന്റെ അർത്ഥം. വസ്ത്രം ധരിച്ചിട്ട് തന്നെ എന്റെ ഇപ്പൊ ഞാൻ എന്റെ കൈ രണ്ടും ഇങ്ങനെ കാണും, അതേസമയം ഞാൻ ആകെ മൂടുന്നൊന്ന് ധരിച്ചാലോ കൈ കാണുകയില്ല. അങ്ങനെ കൈ വേറെ കാലുകൾ വേറെ കാണുക എന്നത് ഹിജാബല്ല. അതുകൊണ്ട് ഹിജാബാകണോ, അങ്ങനെയുള്ള കുറച്ച് താഴെ വരത്തുന്ന തട്ടം ധരിക്കണം, തലയിലിടുന്ന വസ്ത്രം വലുതായിരിക്കണം, അതുപോലെ കാലുകൾ. അതുകൊണ്ടാണ് ചുരിദാർ ഒരിക്കലും ഇസ്ലാമിന്റെ വസ്ത്രമല്ലാത്തത്. അതുപോലുള്ള വസ്ത്രങ്ങൾ അന്യപുരുഷന്മാരുടെ മുൻപിൽ സ്ത്രീകൾ ധരിച്ചാൽ അത് ജിൽബാബാകുന്നില്ല, അവരുടെ സൗന്ദര്യം വെളിപ്പെടുകയാണ്, സീനത്ത് വെളിപ്പെടുകയാണ്. സ്ത്രീ എന്ന് പറഞ്ഞാൽ അത് മുഴുവൻ ഔറത്താണ്, സ്ത്രീ മുഴുവൻ ഔറത്താണ്. അവരെല്ലാം മറച്ചിറങ്ങിയാൽ വരെ ഔറത്താണ്, അവരെല്ലാം മറച്ചിറങ്ങിയാൽ വരെ അവർക്ക് ഒരു സീനത്തുണ്ട്, അലങ്കാരമുണ്ട്. അത് പുരുഷന്മാരോട് പറയേണ്ട കാര്യമില്ലാത്തതാണ്. ആർക്കെങ്കിലും സംശയമുണ്ടോ അതിൽ? അവർ മുഴുവൻ മറച്ച്, ഇസ്ലാമികമായ മുഴുവൻ ഹിജാബ് ധരിച്ച് പുറത്തിറങ്ങിയാൽ തന്നെ അവർക്ക് ജീവനത്തുണ്ട്, അവർക്ക് ഭംഗിയുണ്ട്. അപ്പൊ സഹോദരങ്ങളെ, എന്നാൽ അവർക്കതിന് കുറ്റമില്ല. അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞ വസ്ത്രം അതുപോലെ ധരിച്ച് അവരുടെ ആവശ്യങ്ങൾക്ക് പുറത്തിറങ്ങിയാൽ അവർക്ക് കുറ്റമില്ല. പുരുഷന്മാരോട് കണ്ണു താഴ്ത്താൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് ധരിക്കാതെ അത് ശരിയാകാതെ വന്നാൽ അത് പ്രശ്നമാണ്. അവരാവശ്യങ്ങൾക്ക് മാത്രമേ പുറത്തിറങ്ങാൻ പാടുള്ളൂ. അത് ഇങ്ങനെയുള്ള വസ്ത്രം അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞ ഹിജാബ് ജിൽബാബ് അത് ധരിച്ചുകൊണ്ടായിരിക്കണം. മുഴുവൻ മറച്ചാൽ തന്നെ അവർക്ക് അവരുടെ സീനത്ത് അവർക്കുണ്ടെങ്കിൽ മറക്കാതിരുന്നാലുള്ള കഥ എന്തായിരിക്കും? ഞാൻ പറഞ്ഞു വന്നത് ഖിമാർ എന്ന വാക്ക്, ഹംർ എന്ന വാക്ക് രണ്ടും നോക്കൂ, പരസ്പര ബന്ധമുള്ളതാണ്. കാരണം ഖിമാർ തല മറച്ചു കളയുന്നതാണ്, അതുപോലെയാണ് ഖംർ, അത് ബുദ്ധിയെ മറച്ചു കളയും. കള്ളു കുടിച്ചാൽ അവന്റെ ബുദ്ധി മൂടിപ്പോയിരിക്കുന്നു, മറഞ്ഞുപോയിരിക്കുന്നു. അതുകൊണ്ടാണ് അതിന് ഖംർ എന്ന് പേര് വന്നത്. എന്നതുപോലെ ഹെജുർ എന്നത് തടയുക എന്ന അർത്ഥത്തിലാണ് അഖിൽ. കാരണം അഖിൽ അവനെ മോശമായ അപകടകരമായ കാര്യങ്ങളിൽ നിന്ന് തടയും. അഖിലുള്ള ഒരാൾക്ക് മതിയാകുന്ന കസം ഈ പറഞ്ഞ കാര്യങ്ങളിലില്ലേ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നത്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, അലം തറ, നീ കണ്ടില്ലേ, കൈഫ ഫഅല റബ്ബുക, അലം തറ കൈഫ ഫഅല റബ്ബുക. ഇതുപോലെയാണ് മറ്റൊരു സൂറത്ത് ആരംഭിക്കുന്നത്, അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. അലം തറ, നീ കണ്ടില്ലേ, കൈഫ, എങ്ങനെയാണ്, ഫഅല, പ്രവർത്തിച്ചത് റബ്ബുക, നിന്റെ റബ്ബ്, നിന്റെ റബ്ബ് എന്ത് ചെയ്തു എന്ന് നീ, എങ്ങനെ ചെയ്തു എന്ന് നീ കണ്ടില്ലേ, ബിആദ്, ആദിനെ, ആദ് സമുദായത്തെ. മക്ക മുശ്രിക്കുകൾക്ക് ഖുറൈശികൾക്ക് സുപരിചിതമായിരുന്നു ആദ് സമൂഹ സമുദായങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്താണ് അവർ ജീവിച്ചതെങ്കിലും ശരി, അവർ മുമ്പേ കേട്ട് അവർക്ക് പരിചിതമാണ്. അങ്ങനെ ഉണ്ടാവില്ല ചില കഥകൾ, കേരളത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഇവിടെ അവരുടെ ജനിക്കുന്നതിന് എത്രയോ മുമ്പ് നടന്ന കാര്യങ്ങൾ അറിവുണ്ടായിരിക്കും. അങ്ങനെയുണ്ട് പല ആളുകൾക്ക്, അത് കേട്ട് വളർന്നവരായിരിക്കും, നമ്മളത് കണ്ടിട്ടില്ലെങ്കിലും. എന്നതുപോലെ അവർക്ക് ആ സമൂഹ സമുദായങ്ങളുടെ ചരിത്രം അവർക്ക് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട് കൂടിയാണ് അള്ളാഹു സുബ്ഹാനഹു തആല അവരുടെ ചരിത്രം ആവർത്തിച്ച് ആവർത്തിച്ച് അവരോട് പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വാക്ക് പറഞ്ഞ് തോൽപ്പിക്കാമെന്ന മുശ്രിക്കിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്ത് ഫുസ്സിലത്തിൽ ആയത്തുകൾ ഓതി 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 അവസാനം فَإِنْ عَرَضُوا فَقُلْ أَنذَرْتُكُمْ صَاعِقَةً مِثْلَ صَاعِقَةِ عَادٍ وَثَمُودَ. അവർ തിരിഞ്ഞുകളയാണെങ്കിൽ നബി അവരെ താക്കീത് ചെയ്യുക, ആദിനും സമൂദിനും വന്നിട്ടുള്ള ആ ഘോര ശിക്ഷ കൊണ്ട് എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹിന്റെ വാക്ക് ഒത്തുപിടിച്ചു, മതി മതി എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി. പേടിച്ചിട്ടാണ് അതുവരെയുള്ള ആയത്തുകളൊക്കെ കേട്ടിട്ട്. അങ്ങനെയാണ് അവരുടെ കാര്യം അവർക്ക് മുമ്പേ അറിയാം. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്, നീ കണ്ടുവോ എങ്ങനെയാണ് നിന്റെ റബ്ബ് പ്രവർത്തിച്ചതെന്ന്, ആദിനെ, ആദ്യ സമുദായത്തെ. ആദ്യ സമുദായത്തെ അവരിലേക്കാണ് അള്ളാഹു ഹൂദ അലൈഹി സ്വലാത്തു വസ്സലാമിന് അയച്ചത്. ഇറം ദാതിൽ ഇമാദ്, അതുപോലെ ഇറം, ഇറം എന്നത് മറ്റൊരു ഗോത്രമാണ്, യമനിൽ ഉണ്ടായിരുന്ന മറ്റൊരു ഗോത്രം. ദാതിൽ ഇമാദ്, ഇമാദ് എന്ന് പറഞ്ഞാൽ തൂടാണ്, ഇമാദ് അമിത, അതാണ് അതിന്റെ ബഹുവചനം. ദാതിൽ ഇമാദ്, ഇമാദുള്ള ഇറം ഗോത്രം എന്ന് പറഞ്ഞാൽ വളരെ ശക്തരായിരുന്ന, വളരെ സൗകര്യത്തിൽ ഭൂമിയിൽ ജീവിച്ചിരുന്ന ആളുകളെ. ഇവരൊക്കെ അല്ലാഹു എന്ത് ചെയ്തു? അല്ലത്തി, അതായത് അക്കൂട്ടർ, ലം യുഖലഖ്, പടക്കപ്പെട്ടിരുന്നില്ല. ഖുലിഖ എന്നതിന്റെ മുദാരിയാണ് യുഖലഖ്, ഖുലിഖ സൃഷ്ടിക്കപ്പെട്ടു, യുഖലഖ് സൃഷ്ടിക്കപ്പെടുന്നു, ലം ചേർത്താൽ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. ഇതുപോലെ ലം യലിദ് വലം യൂലദ്, അല്ലത്തി, അതായത് ഒരു കൂട്ടർ, ലം യുഖലഖ്, സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല, മിസ്രുഹ, അവരെപ്പോലെ ഒരു കൂട്ടർ, ഫിൽ ബിലാദ്, നാടുകളിലൊന്നും, ബലദിന്റെ ജമാണ് ബിലാദ്, ഒരു നാട്ടിൽ അവരെപ്പോലത്തെ ഒരു ഖൗമുണ്ടായിരുന്നില്ല, അള്ളാഹു പടച്ചിരുന്നില്ല എന്ന് പറഞ്ഞാൽ വളരെ ദുർബലരായ, വളരെ കുറഞ്ഞ അസല, വലിപ്പം വളരെ കുറഞ്ഞ നിങ്ങൾ അള്ളാഹുവിനെ ധിക്കരിക്കുകയാണോ? അവന്റെ റസൂലിനോട് ദാർഷ്ട്യം കാണിക്കുകയാണ്? നിങ്ങളെക്കാളും വലിയ കേമന്മാരെ അള്ളാഹു സുബ്ഹാനഹു വതആല ഒന്നടങ്കം ഒന്നും ബാക്കി വെക്കാതെ നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. അവസാനം ഈത്തപ്പന തടികൾ വീണ് കിടക്കുന്നത് പോലെ അവർ കാന്നഹു മഅജാസു നഖലിൻ ഖാവിയ, അങ്ങനെ ആക്കിയിട്ടുണ്ട് അള്ളാഹു. പിന്നെ എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? വസമൂദ് അല്ലദീന ജാബു സഖറ ബിൽ വാദ്, വസമൂദ്, അതുപോലെ സമൂദ് ഗോത്രവും അവരിലേക്കാണ് ആരയച്ചത്? ഏത് നബിയെ? സാലിഹ് അലൈഹി സ്വലാത്തു. നമ്മൾ പഠിച്ചല്ലേ, കദ്ദബ സമൂദ് ബിതഖ്വാഹ ഇൻ ബഅസ അഷ്ഖാഹ. സമൂദ് ഗോത്രം, അല്ലദീന, ആ കൂട്ടർ, ജാബു സഖറ, അവർ സഖർ തുരന്നു. സഖർ എന്താണ്? പാറ, പാറയൊക്കെ തുരന്ന് വീടുണ്ടാക്കിയിരുന്നവർ. ബിൽ വാദ്, വാദറ താഴ്വര, വാദി താഴ്വര. അതുപോലെ ഫിറൗന ദിൽ ഔതാദ്, പിന്നെ ആരാണ്? ഫിറാവൻ. ഫിറാവുനു ശേഷം, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം പിന്നെ ഒരു സമുദായത്തെയും അള്ളാഹു മുകളിൽ നിന്നൊരു ശിക്ഷ ഇറക്കി നശിപ്പിച്ചിട്ടില്ല. പിന്നെ ഒരു സമുദായത്തെയും അങ്ങനെ അള്ളാഹു നശിപ്പിച്ചിട്ടില്ല എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെ നശിപ്പിക്കപ്പെട്ടവരിൽ അവസാനത്തതാണ് ഫിറാവുനും കൂട്ടരും. ഫിറാവുന ദിൽ ഔതാദ്, ഔതാദ് എന്ന് പറഞ്ഞാൽ വത്തദ്, ആണിയാണ്. ദിൽ ഔതാദ്, ആണികളുള്ള ഫിറാവുൻ. മുഫസ്സിറുകൾ വിശദീകരിച്ചിട്ടുള്ളത് അവന്റെ സൈന്യങ്ങളെയാണ്. കാരണം അവന്റെ മുൽക്ക്, ഒരു വസ്തു ഒരു സ്ഥലത്ത് ഉറപ്പിച്ചു നിർത്താനാണ് എന്ത് ചെയ്യുന്നത്? ആണി അടിക്കുന്നത്. എന്നതുപോലെ ഇവന്റെ മുൽക്ക്, ഇവന്റെ അധികാരം, ഇവന്റെ സാമ്രാജ്യം അത് ഉറപ്പിച്ചു നിർത്തിയത് ആരെ കൊണ്ടാണ്? അവന്റെ സൈന്യങ്ങളെ കൊണ്ടാണ്. അപ്പൊ സൈന്യങ്ങളാണ് അള്ളാഹു ഔതാദ് എന്ന് വിശേഷിപ്പിച്ചത്. അവന്റെ സൈന്യം വളരെ അറിയപ്പെട്ടതായിരുന്നു, വളരെ ആയുധ സജ്ജരായിരുന്നു. അതുകൊണ്ടാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൂട്ടി അവർ പിന്നാലെ ചെന്നതും അള്ളാഹു അവരെ ഒന്നടങ്കം നശിപ്പിച്ചു കളഞ്ഞത്. ഇത്ര ആയത്തുകളെന്ന് ഓതിയ ശേഷം ബാക്കി തഫ്സീർ പറയാം ഇൻഷാല്ലാ. أعوذ بالله من الشيطان الرجيم
أعوذ بالله من الشيطان الرجيم
بسم الله الرحمن الرحيم
بسم الله الرحمن الرحيم
والفجر
والفجر
وليال عشر
وليال عشر
والشفع والوتر
والشفع والوتر
والليل إذا يسر
والليل إذا يسر
هل في ذلك قسم لذي حجر
هل في ذلك قسم لذي حجر
ألم تر كيف فعل ربك بعاد
ألم تر كيف فعل ربك بعاد
إرم ذات العماد التي لم يخلق مثلها في البلاد
التي لم يخلق مثلها في البلاد
وثمود الذين جابوا الصخر بالواد
وثمود الذين جابوا الصخر بالواد
وفرعون ذي
الأوتاد.
والفجر واو ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കുക, വാവാണ്, ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ചിട്ടാണ് വാവ് പറയേണ്ടത്. വൽ ഫജർ, വൽ വാവല്ല വാവ്, വൽ ഫജർ. ഇവിടെ കെസറാണെങ്കിലും തഫ്ഹീം ചെയ്തിട്ട് തന്നെയാണ് ഉച്ചരിക്കേണ്ടത്. തർക്കീക്ക് ചെയ്യുന്നതാണ് രാ ശബ്ദത്തിൽ രി എന്ന് ഉച്ചരിക്കുന്നതിനാണ് തർക്കീക്ക് ചെയ്യുക എന്ന് പറയുക. രിക്കത്താക്ക, നേർപ്പിക്ക. തഫ്ഹീം എന്ന് പറഞ്ഞാൽ ഫഹ്മാക്ക, റ എന്ന ശബ്ദത്തിൽ ഉച്ചരിക്കുന്നതിന് തഫ്ഹീം ചെയ്യുക എന്ന് പറയും. രാ എന്ന ശബ്ദത്തിൽ ഉച്ചരിക്കുന്നതിന് അറബിൽ കെസറിട്ട പൊതുവെ റീന്ന് വായിക്കുള്ളൂ, റീ വായിക്കാറില്ല, അതിന് തർക്കീക്ക് എന്ന് പറയും. എന്നാൽ ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ നന്നായി കേൾക്കണം, തഫ്ഹീം ചെയ്തിട്ടാണ് വൽ ഫജർ, വൽ ഫജർ. റാ എന്ന ശബ്ദമാണ് കേൾക്കേണ്ടത്, രാ എന്ന ശബ്ദമല്ല കേൾക്കേണ്ടത്. വൽ ഫജർ, വൽ ഫജർ, അങ്ങനെയാണ്. വലയാലിൻ ആഷ്, അവിടെയും കെസറാണുള്ളതെങ്കിലും നമ്മൾ കേൾപ്പിക്കേണ്ടത് ഏത് ശബ്ദമാണ്? റോ. വലാഷർ, വലയാലിൻ ആഷർ, വലാലിൻ ആഷിർ എന്നല്ല, വൽ ഫജിർ എന്നല്ല, വൽ ഫജർ, വലയാലിൻ ആഷർ. ഓ, കൂട്ടിയതും അങ്ങനെയല്ല, നിർത്തുമ്പോ കൂട്ടിയതും അങ്ങനെ. വൽ ഫജിരി, വലയാലിൻ ആഷിരി, വശഫൈ, വൽ വചിരി, കൂട്ടിയതും അങ്ങനെയാണ്. ജസാകല്ലാഹു ഖൈർ. അവസാനിപ്പിക്കും, അവിടെ നിർത്തുകയാണെങ്കിൽ ഉൽഫജർ റാ ആണ് കേൾപ്പിക്കേണ്ടത്. വലയാലിൻ, അത് തഫ്ഹീം തർക്കീഖിന്റെ ഒരുപാട് നിയമങ്ങളുണ്ട് തജ്വീദിൽ. അത് ഒരു ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞാൽ മനസ്സിലാകാൻ സാധ്യത വളരെ കുറവാണ്. ഓരോന്നിനും അഞ്ചും മൂന്നും ഒക്കെ സാധ്യതകളുണ്ട്. ഏത് വരാൻ? റാ ശബ്ദത്തിൽ ഉച്ചരിക്കാനും രാ ഉച്ചരിക്കാനും. അതിൽ വളരെ കൂടുതലായി വരുന്നതാണ് റായിന് ഫതോ ദമ്മാണെങ്കിൽ റാ റു എന്ന് തന്നെ ഉച്ചരിക്കണം, കെസറാണെങ്കിൽ രി എന്ന് ഉച്ചരിക്കണം. അതാണ് പൊതുവെ ഉള്ളത്. അതേസമയം അതിൽ നിന്ന് ഒഴിവാകുന്ന ചില സന്ദർഭങ്ങളിൽ അതാണ് ഇപ്പറഞ്ഞത്, ഇവിടെ അൽഫജിരി എന്നാണ്. പക്ഷെ അവിടെ നിർത്തുകയാണെങ്കിൽ അൽഫജർ റാ ആണ് കേൾപ്പിക്കേണ്ടത്, അൽഫജിർ എന്നല്ല. കൂട്ടി ഒതുങ്ങുകയാണെങ്കിലോ അൽഫജിരി, അങ്ങനെ. ഓ, അത് ചില ആളുകൾ ഓതുമ്പോൾ കേൾക്കാത്തതാണ്. റാ ഞാനീ ഓതിയതുപോലെ കേൾപ്പിക്കുക, അത് അൽഫജിർ എന്നൊക്കെ ഒന്ന് തെറ്റാണ്, അത് ശരിയല്ലാത്ത ഉച്ചാരണമാണ്. എന്നാൽ കേൾക്കുകയും വേണം വൽ ഫജർ, വൽ ഫജർ. ചില ആളുകൾ വൽ ഫജുർ എന്നൊക്കെ ഓതാറുണ്ട്. അത് നമ്മൾ പറഞ്ഞല്ലോ, കൽക്കലയുടെ ഹർഫിലേക്ക് റാ ഉള്ളതായി തോന്നിപ്പോകും. അത് കൽക്കലയിൽപ്പെടുന്ന ഉത്തുഭുജത്തിൽപ്പെടുന്ന ഹർഫുകൾക്ക് മാത്രമാണ്. ഏതുപോലെ? അല്ലതീ ലം യുഖ്ലഖ് മിസ്ലുഹ ഫിൽ ബിലാദ്, അങ്ങനെ തന്നെ കേൾക്കണം. അതുപോലെ റാ ഉച്ചരിക്കേണ്ടതില്ല, കാരണം അത് ഈ അഞ്ച് ഹർഫുകൾക്ക് പ്രത്യേകമുള്ളതാണ്. ഖാഫ്, ബാ, ബാ, ജീം, ദാൽ, ഖുതുബുജ്ജത്. ആ ഹർഫുകൾ സുക്കൂന് വന്നാലും നന്നായി കേൾപ്പിക്കണം. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് തന്നെ കേൾക്കണം. അഹദ് നോക്കിയാൽ പോരാ. എന്നാൽ റാ ആ കൂട്ടത്തിലില്ല, അതുകൊണ്ട് വൽ ഫജ്ർ എന്ന് ഓതുന്നത് ഭംഗിയില്ലാത്ത, തജ്വീദിന് യോജിക്കാത്തതാണ്. വൽ ഫജ്ർ, അങ്ങനെയാണ്. വൽ ഫജ്ർ, വലയാലിൻ ആഷർ, വശ്ശഫൈ, വൽ വത്ർ, വൽ വത്ർ, വശ്ശഫൈ, വൽ വത്ർ. അതങ്ങനെ തന്നെ നമ്മൾ ഓതി ശീലിക്കുക, ശരിയാക്കുക. ഖുർആൻ അതിന്റെ ജമാലോടെ ഭംഗിയോടെ ഓതുക. വശ്ശഫൈ, വൽ വത്ർ. ഫ ഐൻ, ഫ കഴിഞ്ഞിട്ട് ഐനാണ് വരുന്നത്. വശ്ശഫൈ ആന്ന് കിട്ടും ചില ആളുകൾക്ക്, ഐന്ന് കിട്ടൂല, എന്ന് കിട്ടൂല. നമ്മൾ ശരിയാക്കേണ്ടതാണ്. നന്നായി മലയാളത്തിലൊക്കെ സംസാരിക്കുന്ന ആളുകൾ അറബി വരുമ്പോ ശരിയാകാതിരിക്കുന്നത് അത് നമ്മൾ പഠിക്കാത്തത് കൊണ്ടാണ്. വശ്ശഫൈ, വൽ വത്ർ. വല്ലൈലി ഇദാ യസ്ർ, വല്ലൈലി ഇദാ യസ്ർ, വല്ലൈലി ഇദാ യസ്ർ. ഹൽ ഫീ ദാലിക ഖസമുൻ ലിദി, ഖസമുൻ എന്ന തൻവീനു ശേഷം ഏതാണ്? ഹർഫ് ലാമ. അപ്പോൾ ലയിപ്പിച്ചുച്ചരിക്കുക മണിക്കാതെ. ലാമോ റാവും വന്നാൽ എങ്ങനെയാണ്? തൻവീനു ശേഷം ലാമോ റാവോ വന്നാൽ, തൻവീനു ശേഷം ലാമോ റാവോ വന്നാൽ. ഖസമുല്ലിദി, ഖസമുൻ ലിദി എന്നല്ലേ, എങ്ങനെ ഓതണം? ഖസമുല്ലിദി ഹിജർ, قسم لذي حجر ألم ترى را لا را ألم ترى كيف فعل ربك بعاد قطب الجد البتران دال حروف القلقلة تلبيت عند الشركة سكون عيالهم ألم ترى كيف فعل ربك بعاد هذا هو إرم إرم راء راء لا راء إرم ذات العماد إرم ذات العماد التي لم يخلق قاف سكونا بخش حروف القلقلة هذون أنا أذكر كلام التي لم يخلق مثلها في البلاد هذا هو وثمود الذين جابوا الصخرة جابوا الصخرة كوتي وسمو جابوا الصخرة بالواد بالواد فرعون هذا راء سكون جيد راء سكون جيد راء منب فتح فتح ضم ونال راء تفخيم جيد وشركنا هذا راء ان شبدا نقلتنا هذا هو قرآن قرآن ورنال فورا راء لا قرآن هذا هو قرية 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 أنا واقفنا وكنا قال سكون جدا رأين مumbai قافن قافن ده حركة هذا فتحا قرية قرآن وكنا سكون جدا رأن مumbai قافن ده قافن هذا حركة لمما أبو سكون جدا رأين مumbai لا أكثر نوكا مumbai لا أكثر تنين لمما فتحه أنا قل را شبدا نقال كنا تفخيم جيانا قرآن قرية എന്നാൽ സുക്കൂൻ ചെയ്ത റായിനെ മുമ്പുള്ള അക്ഷരത്തിന് കെസർ ആണെങ്കിൽ തർക്കീഖ് ചെയ്ത് ഉച്ചരിക്കണം അപ്പോ ഫിർഔൻ അല്ല ഫിർഔൻ ഇത് ഖുർആൻ ഖുർആൻ ഓതുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലാതെ അറബിയിൽ വേറെ എന്തെങ്കിലും വായിക്കുമ്പോൾ ഹദീസുകൾ വായിക്കുമ്പോൾ പോലും എന്ത് വേണ്ടതില്ല ഈ ഇങ്ങനെയുള്ള തജ്വീദിന്റെ നിയമങ്ങൾ പാലിക്കണമെന്നില്ല ഇനി തജ്വീദിന്റെ നിയമങ്ങളിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ് ഹർഫുകൾ അതിന്റെ മഖ്റജിൽ നിന്ന് വരിക എന്നുള്ളതാണ് അല്ലാതെ ഇദ്ഗാമും ഇഖ്ഫാഉം അതൊന്നുമല്ല ഹർഫുകൾ ശരിയായി ഉച്ചരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതുണ്ടെങ്കിൽ ഒരാൾ ബാക്കിയുള്ള തജ്വീദിന്റെ നിയമങ്ങൾ പാലിച്ചിട്ടില്ലെങ്കിൽ ലബസ് അത് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഹർഫ് കറക്റ്റ് ആയിരിക്കണം ശരിയായ മഖ്റജിൽ എവിടെ നിന്നാണ് ഹർഫ് വരേണ്ടത് അക്ഷരം വരേണ്ടത് അവിടുന്ന് തന്നെ വരണം അല്ലെങ്കിൽ അർത്ഥം തന്നെ മാറിപ്പോകും അർത്ഥം മാറിപ്പോകുന്ന നിലക്ക് ഓതുന്ന തെറ്റിപ്പോകുന്ന ആളുകളെ ഇമാമത്തിന് പോലും പാടില്ല എന്നാണ് അർത്ഥം മാറിപ്പോകുന്ന നിലക്ക് തെറ്റുള്ള തെറ്റിപ്പോകുന്ന ആളുകൾ അവരെ ഇമാമത്തിന് പോലും പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് വലിയ ചർച്ചയാണ് ഫിഖ്ഹിൽ അങ്ങനെ ഈ ഇമാമത്തിന് ചില അക്ഷരങ്ങൾ കിട്ടാത്ത ആളുകളുണ്ടാവും ചില ഹർഫുകൾ വരാത്ത ആളുകൾ അങ്ങനെ അങ്ങനെ ഓരോന്നിനെ കുറിച്ച് ഉള്ള ചർച്ചകൾ ഈ ബാബിൽ കാണാം അപ്പോൾ എങ്ങനെയൊക്കെ പറ്റും അങ്ങനെയുള്ള ആളുകൾ പറ്റൂല്ല എന്നൊക്കെ അതുകൊണ്ട് അതാണ് ശരിക്കും നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് തജ്വീദിൽ നോക്കി നിങ്ങൾ മദ്രസയിലൊക്കെ പഠിപ്പിക്കുന്ന പുസ്തകത്തിൽ പോലും ഒന്നാമത്തെ പാഠം എന്താണ് മഖാരിജുൽ ഹുറൂഫ് എവിടെ നിന്നാണ് ഹർഫുൾ വരേണ്ടത് അതാണ് നന്നായി ശ്രദ്ധിക്കേണ്ടത് അല്ല ചീ അതുകൊണ്ടാണ് ഫിർഔൻ ആണ് ഫിർഔൻ അല്ല ഫിർഔൻ ഖുർആൻ ഓതുമ്പോൾ ശ്രദ്ധിക്കുക ഫിർഔൻ വഫിർഔന ദിൽ ഔതാദ് ദാൽ കേൾപ്പിച്ച് ഉച്ചരിക്കണം ഔതാദ് എന്ന് തന്നെ ഉച്ചരിക്കണം ഈ സൂറത്തിന്റെ തഫ്സീർ അല്ലാമ അബ്ദുറഹ്മാൻ ബിൻ നാസർ അസ്സഅദി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു അല്ലാഹിർ തുടക്കം തന്നെ അങ്ങനെയാണ് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം വൽ ഫജ്ർ അല്ലാഹിർ അന്നൽ മുഖ്സമ ബിഹി ഹുവൽ മുഖ്സമ അലൈഹി ഷേഖ് പറയുന്നു ഇവിടെ അല്ലാഹു ഫജ്ർ കൊണ്ട് ഫജറാണ് സത്യം എന്ന് പറഞ്ഞു അതുപോലെ അഞ്ച് കാര്യങ്ങൾ സത്യം ചെയ്തു الفجر وليال عشر والشفع والوتر والليل اذا يسر ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ الفجر പ്രഭാത وليال عشر പത്ത് രാത്രികൾ അതുപോലെ والشفع ഇരട്ട والوتر ഒറ്റ അതുപോലെ والليل اذا يسر പിന്നെ രാത്രി സഞ്ചരിക്കുമ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ ഇങ്ങനെ സത്യം ചെയ്തിട്ട് പറഞ്ഞാൽ സത്യം ചെയ്തിട്ട് ഒരു കാര്യം പറയണല്ലോ വല്ലാഹി അല്ലാഹു ആണേ അതാണ് മുഖസമുബി അള്ളാഹുവിനെ കൊണ്ട് നമ്മൾ സത്യം ചെയ്തു ഇനി പറയുന്ന കാര്യം എന്താണ് അതാണ് മുഖസം അലൈ ഇനി പറയാൻ പോകുന്ന കാര്യം അള്ളാഹുവാണ് സത്യം ഞാനിങ്ങനെ ചെയ്തു അല്ലെങ്കിൽ ചെയ്തിട്ടില്ല, അതാണ് മുഖ്സം അലൈഹി. ഈ ആയത്തുകളിൽ മുഖ്സം അലൈഹി എവിടെ? മുഖ്സം ബിഹി നമ്മൾ കാണുന്നുണ്ട്, മുഖ്സം അലൈഹി എവിടെ? ചില മുഫസ്സിറുകൾ പറഞ്ഞു അത് വരുന്ന ഒരായത്തുണ്ട്, ഇന്ന റബ്ബ കലബിൽ മിർസാദ്, അതാണെന്ന് പറഞ്ഞ മുഫസ്സിറുകളുണ്ട്. എന്നാൽ വേറെ ചിലർ മൻസാദി പറഞ്ഞതുപോലെ അല്ലാഹു അന്നൽ മുഖ്സമ ബിഹി ഹുവൽ മുഖ്സമ അലൈഹി, അറബിയിൽ ഒരു പ്രയോഗമുണ്ട്, സത്യം ചെയ്തിട്ട് എന്താണോ, ഏതിനെ പിടിച്ചാണോ സത്യം ചെയ്തത് അത് തന്നെയാണ് കാര്യവും. അങ്ങനെ ഒരു പ്രയോഗമുണ്ട് അറബിയിൽ. വദാലിക ജായിസുൻ മുസ്തഅമലുൻ, ഇത് അറബി ഭാഷയിൽ അനുവദനീയമാണ്, ഇതാണ് ഈ പ്രയോഗം. മുസ്തഅമൽ ഉപയോഗിച്ച് വരുന്നതുമാണ്, ഇവിടെ അങ്ങനെയാണ്. ഇദാ കാന അംറൻ ളാഹിറൻ മുഹിമ്മൻ, പക്ഷേ ആ പറയുന്ന കാര്യം വളരെ വ്യക്തമായ പ്രധാനപ്പെട്ട കാര്യമാണെങ്കിൽ, അങ്ങനെ പ്രാധാന്യമുള്ള കാര്യങ്ങളാണോ ഈ പറഞ്ഞത്? സജർ, അലയാലി, നാശർ, വശഫൈ, വൽവത്ർ, വല്ലൈലി, ദൈസർ, യാതൊരു സംശയവുമില്ല. ഒരുപാട് നമുക്ക് ചിന്തിക്കാനുള്ള അള്ളാഹുവിന്റെ ഒരുപാട് ആയത്തുകൾ, കൗനിയായ പ്രാപഞ്ചികമായ അവന്റെ ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതൊക്കെ. വഹുവ കദാലിക ഫീ ഹാദൽ മൗളിയ, അങ്ങനെ തന്നെയാണ് ഈ ഇവിടെ അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട, വളരെ വാദിഹായ കാര്യം തന്നെയാണ്. ഫഅഖ്സമ തആല ബിൽ ഫജർ, അപ്പോൾ അങ്ങനെ അള്ളാഹു ആദ്യം സത്യം ചെയ്തു പറഞ്ഞു, ഏതിനെ കൊണ്ട്? ഫജറിനെ കൊണ്ട്. ഫജർ നോക്കൂ നിങ്ങൾ, എന്തൊരു ഭംഗിയാണ് ഫജറിന്. ഫജർ അള്ളാഹുവിന്റെ എത്ര വലിയ ആയത്തുകളാണ് നമ്മൾ കാണുന്നത്, അതാ ഇത്ര നേരം ഉണ്ടായിരുന്ന ഇരുട്ട് മാറി വെളിച്ചമാവുകയാണ്. റബ്ബിനല്ലാതെ മറ്റാർക്കത് കൊണ്ടുവരാൻ സാധിക്കും. അല്ലദീ ഹുവ ആഖിറുൽ ലൈൽ, ഫജറാണ് രാത്രിയുടെ അവസാനം. വമുഖദ്ദിമത്തുൻ നഹാർ, നല്ല വെളിച്ചമുള്ള പകലിന്റെ ഒരു ആമുഖമാണ് ഫജർ. ഇതിന്റെ ഒരു മുഖദ്ദിമയാണ്, ഇത് കിതാബ് വായിക്കുമ്പോൾ ആദ്യം മുഖദ്ദിമുണ്ടോ എന്നതുപോലെ നല്ല പ്രഭാതത്തിന് വെളിച്ചമുള്ള നേരം പകലിന്റെ ആമുഖമാണ് ഈ ഫജർ. അതുപോലെ ലിമാ ഫീ ഇദ്ബാരിൽ ലൈലി വഇഖ്ബാലിൻ നഹാർ, രാത്രി അതാ തിരിച്ചു പോകുകയാണ്, രാത്രി അവിടെ വെച്ച് തിരിച്ചു പോകുന്നു, പകൽ അതാ മുന്നോട്ടേക്ക് വരുന്നു. അതിലുണ്ട് മിനൽ ആയാത്തി ദാല്ല അലാ കമാലി ഖുദ്റത്തില്ലാഹി തആല, അല്ലാഹുവിന്റെ ഖുദ്റ, അവന്റെ കഴിവ് എത്രമാത്രം സമ്പൂർണമാണ് എന്നത് തെളിയിക്കുന്നതാണിത്, മാറുകയാണ്. അതുകൊണ്ടാണ് നമ്മളോട് ആ നേരത്തെ നമസ്കാരം അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുള്ളത്, ആ നമസ്കാരത്തിന് വലിയ പ്രാധാന്യം പറഞ്ഞിട്ടുള്ളത്. ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദ, സുബ്ഹിന്റെ ഖിറാഅ അതെന്താണ്, സാക്ഷ്യം വഹിക്കപ്പെടുന്നതാണ്. അതിന് മലക്കുകൾ സാക്ഷികളുണ്ട്, വൈകുന്നേരത്തെ മലക്കുകളും രാവിലത്തെ മലക്കുകളും. എന്നിട്ട് കയറിപ്പോകുമ്പോൾ അള്ളാഹു ചോദിക്കും, കൈഫ തറക്തും ഇബാദി, എന്റെ അടിമകളെ ഏതവസ്ഥയിലാണ് നിങ്ങൾ വരുമ്പ കണ്ടത്? വഹുവ അഅലമു ബിഹിം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു അള്ളാഹുവിനെ അവരെ കുറിച്ച് നന്നായി അറിയാം, എന്നിട്ടും ചോദിക്കാണ് മലക്കുകളോട്. അപ്പൊ മലക്കുകൾ പറയും, അതൈനാഹും വഹും യുസല്ലൂൻ വതറക്നാഹും വഹും യുസല്ലൂൻ, ഞങ്ങൾ അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അസറിന് അവർ നമസ്കരിക്കുകയായിരുന്നു, ഞങ്ങൾ അവരെ അടുത്ത് തിരിച്ചു വരുമ്പോൾ അവരെന്താണ് നമസ്കരിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, സുബഹിന് എണീക്കാത്ത ആളുകളുണ്ടെങ്കിൽ അവരുടെ ജീവിതം പോക്കാണ്, അവരുടെ ഈ ലോകവും പരലോകവും അപകടത്തിലാണ്. സുബഹിന് എണീക്കാത്ത ആളുകൾ, ഫജറിന് എഴുന്നേൽക്കാത്ത ആളുകൾ വളരെ വലിയ അപകടത്തിലാണ്. ചില ആളുകൾ അവർ പറയും ഉറങ്ങിപ്പോകുന്നു, അത് ഉറങ്ങിപ്പോകുന്നല്ല, അത് ഉറങ്ങുന്നതാണ്. ഉറങ്ങിപ്പോകൽ എങ്ങനെയാണ്? ഒരു കൊല്ലത്തിൽ 365 ദിവസത്തിൽ ചിലപ്പോ ഒരു വിരലെണ്ണാ പറ്റുന്ന അത്രയും ദിവസം ഉറങ്ങിപ്പോയേക്കും, ബാക്കിയുള്ളത് എന്താണ്? അത് ഉറങ്ങുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് പോലെ ബാല ശൈത്താനു ഫീ ഉദുനി, അവന്റെ ചെവിയിൽ ശൈത്താൻ മൂത്രമൊഴിച്ചിരിക്കുന്നു സുബ്ഹിന് എണീക്കാത്ത ആളുടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രാത്രി ആയാൽ ശൈത്താൻ അവന്റെ തലയിൽ മൂന്ന് കെട്ടുകളിടും, മൂന്ന് കെട്ടുകൾ ശൈത്താന്റെ കെട്ടാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം കെട്ടിടുന്നു പറ, അത് അങ്ങനെ തന്നെ കെട്ടിടുക തന്നെ ചെയ്യും, അത് നമ്മൾക്ക് തൊട്ടാൽ കാണണമെന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അത് അങ്ങനെ തന്നെയാണ്, യാതൊരു സംശയമില്ല, മൂന്ന് കെട്ടുകളിടും. എന്നിട്ട് പറയും, ഇന്ന അലൈക ലൈലും തവീൽ, ദീർഘമായ രാത്രിയുണ്ട്, ഉറങ്ങിക്കോളൂ. ശൈത്താൻ പറയുകയാണ്, നിനക്ക് സുദീർഘമായ രാത്രിയുണ്ട് ഉറങ്ങാൻ, ഉറങ്ങിക്കോളൂ, ക്ഷീണം മാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട. ശൈത്താന്റെ കെണിയാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന, അവൻ തഹജ്ജുദിന്, ഇത് സുബഹിന്റെ കാര്യമല്ല, തഹജ്ജുദിന് അവൻ എണീറ്റ് അള്ളാഹുവിനെ ദിക്ർ ചെയ്താൽ, എണീറ്റാൽ നമ്മൾ ദിക്ർ പറയല്ലോ, എണീറ്റാൽ നമ്മൾ ദിക്ർ പറയും, അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമ അമാതന വഇലൈഹി നുശൂർ. മറ്റൊരു ദിക്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അൽഹംദുലില്ലാഹില്ലദി റദ്ദ അലയ്യ റൂഹി വആഫാനി ഫീ ജസദി വആദിന ലീ ബിദിക്രിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് അല്ലാഹ് അൽഹംദുലില്ലാഹില്ലദി റദ്ദ അലയ്യ റൂഹി, എന്റെ റൂഹ് എനിക്ക് തിരിച്ചു തന്ന അല്ലാഹുവിനാണ് ഹംദ് സ്തുതിയുള്ളത്. റൂഹ് അല്ലാഹു ഏറ്റെടുക്കുന്നുണ്ട്. സൂറത്തു സുമറിൽ അല്ലാഹു പറഞ്ഞില്ലേ, അല്ലാഹു യതവഫൽ അംഫു സഹീന മൗതിഹ വല്ലതി ലം തമുത് ഫീ മനാമിഹ ഫയംസികു ലതി ഖദാ അലൈഹൽ മൗത് വയർസിലുൽ ഉഖറ ഇലാ അജൽ മുസമ്മ. അല്ലാഹു യതവഫൽ അംഫുസ്, അള്ളാഹു റൂഹുകളെ ഏറ്റെടുക്കും, ഹീന മൗതിഹ മരിക്കുന്ന നേരത്തും, വല്ലതീ ലം തമുത് മരിക്കാത്തവേ, ഫീ മനാമിഹ ഉറങ്ങുന്ന സമയത്തും, ഫയംസികു ലതീ ഖദാ അലൈഹൽ മൗത് മരണം അള്ളാഹു തീരുമാനിച്ച റൂഹാണോ അവിടെ തന്നെ പിടിച്ചു വെക്കും, തിരിച്ചു തരൂല. വയുർസിലുൽ ഉഖറ അല്ലാത്തിന് അള്ളാഹു തിരിച്ചയക്കും, ഇലാ അജലി മുസമ്മ ഒരു നേരം വരേക്കും. അതുകൊണ്ടാണ് ഉറക്കത്തിന്റെ വിശേഷണം എന്താണ്, നൗമിന്റെ ഒരു പേരാണ് അഹുൽ മൗത്ത്. നൗമിന്റെ പേരെന്താണ്? അഹുൽ മൗത്ത്, മരണത്തിന്റെ സഹോദരനാണത്. തഹജ്ജുദിന് എഴുന്നേറ്റ് പറയുകയാണ്, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു, എനിക്ക് റൂഹ തിരിച്ചു തന്ന അള്ളാഹുവിന് സ്തുതി, വആഫാനി ഫീ ജസദി ശരീരത്തിൽ ആരോഗ്യവും തന്ന അള്ളാഹുവിന്, വആദിന ലീ ബിദിക്രി അവിടെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, അവനെ ദിക്ർ ചെയ്യാൻ എനിക്ക് അനുമതിയും തന്ന അള്ളാഹുവിന് സ്തുതി. വആദിന ലീ ബിദിക്രി, അവനെ ദിക്ർ ചെയ്യാൻ എനിക്ക് അനുമതി തന്ന അള്ളാഹുവിനാണ് സ്തുതി. അള്ളാഹുവിനെ ദിക്ർ ചെയ്യാൻ നമുക്ക് അള്ളാഹു അനുമതി തന്നത് അവന്റെ നിഅമത്താണ്, അവന്റെ അനുഗ്രഹമാണ് അത് ചെയ്യാൻ സാധിക്കുന്നതും. ഇങ്ങനെയുള്ള ദിക്റുകൾ, അവൻ രാവിലെ എണീറ്റ് അള്ളാഹുവിനെ ദിക്ർ ചെയ്താൽ ഒന്നാമത്തെ കെട്ട് അതാ പൊട്ടി, അവൻ വുദു ചെയ്താൽ രണ്ടാമത്തേത് പൊട്ടി, നമസ്കരിച്ചാൽ മൂന്നാമത്തേത് പൊട്ടി. ഫഅസ്ബഹ നശീതൻ തയ്യിബൻ നഫ്സ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു രാവിലെ അവൻ നല്ല മനസ്സോടെ ഉന്മേഷവാനായി അവനായിരിക്കും പകലിൽ. അല്ലെങ്കിലോ എന്താവും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ല ഫഅസ്ബഹ ഖബീസൻ നഫ്സി കസ്ലാൻ, രാവിലെ മോശം മനസ്സും മടിയനായിട്ടായിരിക്കും പകലിൽ. നമുക്ക് ഈ കാര്യങ്ങൾക്ക് രാവിലെയുള്ള നമ്മുടെ ജീവിതത്തിൽ സ്വാധീനമുണ്ട്. അതുകൊണ്ടാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് പഠിപ്പിച്ചു കൊടുത്തത്, ഒരു ജോലിക്കാരനെ കിട്ടുന്നതിനേക്കാളും നല്ലത് ഞാൻ പഠിപ്പിച്ചരട്ടെ, തുസബ്ബിഹീന അല്ലാഹ ഇൻദ മനാമിക സലാസൻ വസലാതീൻ വതഹ്മദീൻ അല്ലാഹ ഇൻദ മനാമിക സലാസൻ വസലാതീൻ വതുകബ്ബിരീൻ അല്ലാഹ ഇൻദ മനാമിക അർബഅ വസലാതീൻ. 33 സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ്, 34 അല്ലാഹു അക്ബർ. ഉറങ്ങാൻ കിടക്കുമ്പോൾ പറയും, രാവിലെ ഒരു ഖാദിമിനെ കിട്ടുന്നതിനേക്കാളും, ജോലിക്കാരനെ കിട്ടുന്നതിനേക്കാളും നല്ലതാണ് പണിയെടുത്തിട്ട് കഷ്ടപ്പെട്ടിട്ട്. പാവം ഫാത്തിമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ചോദിച്ചു, കുറെ അടിമകൾ കിട്ടിയെന്ന് അറിഞ്ഞിട്ട് ഒരു ഖാദിമിനെ ചോദിച്ചപ്പോ റസൂലുള്ള കൊടുത്തില്ല. എന്നിട്ട് അലിയും ഫാത്തിമയും ഇങ്ങനെ വിരിപ്പില് അവർ കിടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടത്തേക്ക് അനുമതി ചോദിച്ചു തന്നു. അവർ എണീക്കും, പറഞ്ഞു എണീക്കണ്ട അവിടെ തന്നെ ഇരിക്ക്, നീ കട്ടിൽ പോയിട്ടിരുന്നിട്ട് രണ്ടുപേർക്ക് പറഞ്ഞുകൊടുത്തതാണ് ഇത്. അങ്ങനെ രാവിലത്തെ ജീവിതത്തിൽ സ്വാധീനമുണ്ട്. തഹജ്ജുദിന്റെ കാര്യമാണ് ശൈത്താന്റെ കെട്ടിൽ നിന്ന് രക്ഷപ്പെടും. അപ്പൊ സുബഹിന്റെ കാര്യം ആലോചിച്ച് നോക്ക്. തഹജ്ജുദിന്റെ ബാബിലാണ് ഇമാം ബുഖാരി ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത്. തഹജ്ജുദിന്റെ ബാബിൽ സുബഹിന്റെ കാര്യം, സുബഹിക്ക് മുമ്പുള്ള രണ്ട് റക്അത്തിന്റെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റക്അത്തുൽ ഫജ്രി ഖൈറും മിന ദുനിയ വമാ ഫീഹാ. നാം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസാണ്. സുബഹിന് മുമ്പുള്ള രണ്ട് റക്അത്ത് സുന്നത്തുണ്ടല്ലോ, അത് ദുനിയാവിലും ദുനിയാവും അതിനേക്കാളുള്ളതിന് അതിലുള്ള എല്ലാത്തിനേക്കാളും ഖൈറാണ്. ഏത്? സുബഹിന് മുമ്പുള്ള രണ്ട് റക്അത്ത് നമസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നമസ്കാരം വേഗത്തിൽ നിസ്കരിക്കാറുണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയും, ഞാൻ നോക്കും നബി ഫാത്തിഹ ഓതിയോ എന്നുപോലും എനിക്ക് സംശയം തോന്നും. അത്രയും ചടുലമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നമസ്കാരം നിർവഹിച്ചിരുന്നത്. ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഖുലി അയ്യുഹൽ കാഫിറും, രണ്ടാമത്തെ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയിരുന്നു. ചില സന്ദർഭങ്ങളിൽ ഒന്നാമത്തെ ആയത്തിൽ ഖൂലു ആമന്ന ബില്ലാഹി വമാ ഉൻസില ഇലൈന വമാ ഉൻസില ഇലാ ഇബ്രാഹിമ എന്ന സൂറത്തുൽ ബഖറയിലെ ആയത്തും ആല ഇമ്രാൻ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പരാമർശിക്കുന്ന ആയത്തും രണ്ടാമത്തെ റക്അത്തിൽ അങ്ങനെ ഓതാറുണ്ടായിരുന്നു ചില സന്ദർഭങ്ങളിൽ. അത് സുബഹിക്ക് മുമ്പുള്ള രണ്ട് റക്അത്തിന്റെ കാര്യം. ഇനി സുബഹിന്റെ കാര്യം നോക്ക്. മൻ സല്ല സുബഹ ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്, ആരെങ്കിലും സുബഹ് നമസ്കരിച്ചാൽ അവൻ അള്ളാഹുവിന്റെ കാവലിലാകുന്നു, അള്ളാഹുവിന്റെ കാവലിലാകുന്നു. അതുപോലെ മുനാഫിക്കുകൾക്ക് ഏറ്റവും പ്രയാസമേറിയ നമസ്കാരമാണ് സുബഹും അതുപോലെ ഐഷാവും. കാരണം റസൂലിന്റെ കാലത്ത് ഇത് രണ്ട് ഇരുട്ടത്താണ് നടക്കുക, വന്നോ വന്നില്ലെന്ന് അറിയില്ല. അപ്പോ ആ സമയത്ത് മുങ്ങും, ബാക്കിയുള്ള സമയത്ത് തിരിച്ചറിയും വന്നില്ലെങ്കിൽ. അതുകൊണ്ട് ആ സമയത്ത് വരും. സുബഹിന്റെ പ്രാധാന്യം ഇതാണ്. അതിനുശേഷമുള്ള നേരം ഖുർആൻ അല്ലാഹു പറഞ്ഞില്ലേ, വസബ്ബിഹ് ബിഹംദി റബ്ബിക ഖബ്ല തുലൂഇ ശംസി വഖബ്ല ഗുറൂബ്, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും അസ്തമിക്കുന്നതിന് മുമ്പും അല്ലാഹുവിന് തസ്ബീഹും തഹ്മീദും നടത്തുക. അത്ര ദിക്റുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പഠിപ്പിച്ചിട്ടുള്ളത്. ആ നേരത്തിന് ബറക്കത്ത് നൽകാൻ അല്ലാഹുവിനോട് പ്രത്യേകം ദുആ ചെയ്തു. അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മതി ഫീ ബുകൂരിഹിം, അല്ലാഹു എന്റെ ഉമ്മത്തിന് ആ നേരം, സുബഹിന്റെ ആ നേരം, നേരത്തെ ബുക്കൂർ എന്ന് പറഞ്ഞാൽ വളരെ നേരത്തെ ഉള്ള ആ സമയം, പകൽ സുബഹിനോടനുബന്ധിച്ച് ഉള്ള ആ സമയം, ആ സമയത്ത് എന്റെ ഉമ്മത്ത് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അല്ലാഹു നീ ബറക്കത്ത് ചെയ്യണമേ. സഅദുൽ ഖാമിദി റളിയല്ലാഹു അൻഹു അവിടുന്ന് ഈ ഹദീസ് കേട്ട ശേഷം കച്ചവടം നേരത്തേക്കാക്കി. വളരെ ചെറിയ കച്ചവടത്തിലുള്ള ആളായിരുന്നു, കച്ചവടം ചെയ്യുന്ന ആളായിരുന്നു. പിന്നീട് അല്ലാഹു ആ സമയത്ത് കച്ചവടം ചെയ്തതിനാൽ ബറക്കത്ത് കൊടുത്തു. പിന്നീട് ആ സഹാബി പറയുന്നു, എന്റെ പണം എവിടെയാണ് വെക്കേണ്ടത് എന്ന് തന്നെ എനിക്ക് മനസ്സിലാകാത്തത്രയും അല്ലാഹു ബറക്കത്ത് ചെയ്തു. എന്ത് ചെയ്താലും ആ സമയത്ത് ബറക്കത്തുണ്ടാകും എന്നാണ്. സഹാബത്ത് ആ സമയത്ത് ഉറങ്ങുന്നത് ഗഫലത്തായിട്ടാണ് കണക്കൂട്ടിയത്. ഗഫലത്ത് എന്താ, അശ്രദ്ധരുടെ മണിയായിട്ടാണ്. അബ്ദുല്ലാഹിൻ മസ്ഊദ് റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് അദ്ദേഹത്തെ കാണാൻ ഒരാൾ ചെന്നു. അങ്ങനെ അനുമതി ചോദിച്ചു. സുബഹ് കഴിഞ്ഞ നേരമാണ്. ഇബ്നു മസ്ഊദ് അനുമതി കൊടുത്തു, കയറിക്കോളൂ എന്ന് പറഞ്ഞു. എന്നിട്ടും അദ്ദേഹം കയറിയില്ല, പുറത്തുതന്നെ. ഇബ്നു മസ്ഊദ് ചോദിച്ചു, എന്താണ് നിങ്ങൾ കയറാൻ പറഞ്ഞിട്ട് കയറാതിരുന്നത്? അപ്പൊ പറഞ്ഞു, ഞാൻ വിചാരിച്ചു അല്ല വീട്ടിൽ കയറുമ്പോ സുബഹിനുള്ള സമയമല്ല, ആരെങ്കിലും അവിടെ എവിടെയെങ്കിലും കിടന്നുറങ്ങുന്നുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് കയറാതിരുന്നത്. ഇബ്നു മസ്ഊദ് ചിരിച്ചു ചോദിക്കണം, ഇബ്നു മസ്ഊദിന്റെ കുടുംബം ഗഫലത്താണെന്നാണോ നിങ്ങളുടെ വിചാരം? ഇബ്നു മസ്ഊദിന്റെ കുടുംബം അശ്രദ്ധരാണെന്നാണോ നിങ്ങളുടെ വിചാരം? അതുകൊണ്ട് ഉലമാക്കൾ പറഞ്ഞു, ആ സമയത്ത് ഉറങ്ങൽ മക്രൂഹാണ്, വെറുക്കപ്പെട്ട കാര്യമാണ്, വളരെ അത്യാവശ്യമുണ്ടെങ്കിൽ അല്ലാതെ ഉറങ്ങരുത്. ഉറങ്ങിയേ പറ്റൂന്നുണ്ടാവും ചില സന്ദർഭത്തിൽ, നന്നായി ഉറക്ക ക്ഷീണം ഉണ്ടെങ്കിലല്ലാതെ ഉറങ്ങരുത്. കുറ്റം കിട്ടുമെന്നല്ല പറഞ്ഞത്, ഹറാമാണെന്നല്ല പറഞ്ഞത്, പക്ഷേ ആ സമയം ഉറങ്ങൽ മക്രൂഹാണ്, വെറുക്കപ്പെട്ടതാണ്. ആ സമയം നല്ല കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുക. സുബ്ഹി കഴിഞ്ഞ് അങ്ങനെ തന്നെ ഇരുന്ന് സൂര്യൻ ഉദിച്ച് ഏകദേശം ഒരു 15-20 മിനിറ്റ് ശേഷം, സൂര്യൻ ഉദിച്ച് 15-20 മിനിറ്റുകൾക്ക് ശേഷം രണ്ടറക്കത്ത് നിസ്കരിച്ചാൽ വലിയ പ്രതിഫലമാണുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, വലിയ പ്രതിഫലം, കുറെ പൈസ ചെലവാക്കിയിട്ട് മാത്രം കിട്ടുന്ന പ്രതിഫലം ആ രണ്ടു നേരത്തെ നമസ്കാരത്തിനുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി രണ്ടറക്കത്ത് നമസ്കാരത്തിനുണ്ടെന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ എമ്പാടും ശ്രേഷ്ഠതകളാണ് സുബ്ഹാനുള്ളത്. ആ സമയത്ത് ഒരിക്കലും നമ്മൾ ഉറങ്ങാൻ പാടില്ല, അതിന് ഒരുങ്ങണം, രാത്രി തന്നെ ഒരുങ്ങണം. എന്താണ് സുബ്ഹിക്ക് എണീക്കാനുള്ള എനിക്ക് തടസ്സം? വിളിക്കാൻ ആളില്ലേ? വിളിക്കാൻ ആളുകളെ ഏൽപ്പിക്കണം, അല്ലെങ്കിൽ അലാറം വെക്കണം. ഇത് രണ്ടും നടക്കണമെങ്കിൽ പൈസ കൊടുത്ത ഒരാളെ ഏൽപ്പിക്കും സുബ്ഹിക്ക് വിളിക്കാൻ. അങ്ങനെയാണ് ചില കാര്യങ്ങൾ, നിർബന്ധമായ കാര്യങ്ങൾ നടക്കാൻ പൈസ കൊടുത്താലേ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ പൈസ ചെലവാക്കൽ നിർബന്ധമാണെന്നാണ്. ഏതുപോലെ ചില ആളുകൾക്ക് അവരുടെ നജസ് രോഗികളായിട്ട് അവരുടെ നജസ് നീക്കിയിട്ട് വേണമല്ലോ നിസ്കരിക്കാൻ. അങ്ങനെ നജസ് നീക്കാൻ ആരുമെങ്കിൽ കൂലിക്ക് ആളെ ഏർപ്പാടാക്കണം എന്നാണ് ഹുക്കും, വിധി അങ്ങനെയാണ്. അങ്ങനെ നിർബന്ധമായ കാര്യം നടക്കാൻ വേറെ വഴിയില്ലെങ്കിൽ പൈസ ചെലവാക്കിക്കോ, അങ്ങനെയെങ്കിലും ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതുപോലെ, പള്ളിയിൽ നിന്ന് ഒരു നല്ല മാംസ കഷ്ണം, കുറെ ഇറച്ചി ബാക്കിയുള്ള മാംസ കഷ്ണം, അത് കൊടുക്കും എന്നറിഞ്ഞിരുന്നെങ്കിൽ ഇവരെല്ലാവരും വരുമായിരുന്നു പള്ളിയിലേക്ക്. അങ്ങനെയല്ല നമ്മൾ കാര്യം, എല്ലാവർക്കും ഓരോ 2000 രൂപ വെച്ച് ഓരോ സൗബിക്ക് ജമാഅത്തിന് കൊടുക്കും എന്ന് പറഞ്ഞാലോ എന്തായിരിക്കും, എന്തായിരിക്കും അവസ്ഥ? നമ്മളവനവന്റെ കാര്യം ആദ്യം ശരിയാക്കുക, അതായിരിക്കും കൂടുതൽ നല്ലത്. അങ്ങനെ അതിനെ അങ്ങനെ വിളിക്കാൻ പോകുന്നതിന് ചില ദുർറുകൾ നമ്മൾ കാണുന്നുണ്ട്. അല്ലാഹു ആലം, ചില ആളുകൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി കാണുന്നുണ്ട്. സുബഹിന് ഇങ്ങനെ എല്ലാവരും കൂടി ഒരു വീട്ടിലേക്ക് വിളിക്കാൻ പോകുന്നതിന് അല്ലാഹു ആലം, ഉപദേശിക്കുക ആളുകളെ വരാൻ വേണ്ടി. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാ ഖൈറിനും നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ, എല്ലാ ഷറിൽ നിന്നും അവൻ നമുക്ക് രക്ഷ നൽകുമാറാകട്ടെ. നിർഭയത്വവും സമാധാനവും അല്ലാഹു നമുക്കെല്ലാവർക്കും, ഓരോ മുസ്ലിങ്ങൾക്കും നിലനിർത്തുമാറാകട്ടെ. സല്ലല്ലാഹു വസല്ലം വബാരക അലാ അബ്ദിഹി വറസൂലിഹി നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക്.